Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം ചതുർത്ഥ സൂത്രം. ഇവിടെ മൃത്യുകാരൻ എന്ന് പറയുന്ന ബ്രഹ്മസൂത്ര ഭാഷ്യകാരന്റെ അഭിപ്രായങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത് ഇവിടെ പൂർവപക്ഷമാണ്, അതായത് അദ്വൈതിക്ക് സമ്മതമായ കാര്യങ്ങളല്ല. അത് ചർച്ച ചെയ്യുന്നത് സിദ്ധാന്തത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്വൈത ഹിന്ദുവിന്റെ ഒരു പ്രത്യേകത ഏതാണ്? പൂർവപക്ഷം വരുന്നത്, ഏതൊരു അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിനെ എതിർക്കാൻ വേണ്ടി നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, അതല്ല എന്റെ മുഖ്യമായ ഉദ്ദേശം, മറിച്ച് സിദ്ധാന്തം എന്തെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് വിചാരമാർഗമാണ്, വിചാരത്തിന്റെ പ്രയോജന സംശയ നിവൃത്തിയാണ്. അപ്പൊ സംശയങ്ങളുണ്ടായി നിവർത്തിക്കുകയാണ്, സംശയങ്ങളെ ആദ്യം കൊണ്ടുവരുന്നു പിന്നെ നിവർത്തിക്കുന്നു, ഇല്ലാതാക്കുന്നു. അങ്ങനെ സംശയങ്ങളുടെ പൂർവക്ഷം എന്ന് പറയുന്നു ആ സംശയങ്ങളെ. അങ്ങനെ സംശയ രൂപത്തിൽ വരുന്ന പൂർവക്ഷങ്ങളെ നിവർത്തിക്കുമ്പോൾ സിദ്ധാന്ത ആശയം വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ പൂർവക്ഷിയായ ഉപവർഷൻ പറയുന്നത് ഉപാസനാ വിധിയുടെ അംഗമാണ്. ഉപാസനാ വിധിയിലൂടെയാണ് ഈ ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത് എന്ന് പറയും. എന്തുകൊണ്ട്? ശാസ്ത്രം ഒന്നുകിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, ഇതാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുക, ഇത് രണ്ടുമാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. തസാഹി ശാസ്ത്ര താല്പര്യ വിധ ആഹുഹു, ശാസ്ത്ര താല്പര്യത്തെ അറിയുന്ന ആൾക്കാർ ആചാര്യന്മാർ പറയുന്നു. ഇവിടെ പൂർവമീമാംസകരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, അവർ ശാസ്ത്രത്തിന്റെ വേദത്തിന്റെ താല്പര്യത്തെ അറിയുന്നവരാണ് എന്ന് പൂർവക്ഷി പറയും. ശാസ്ത്രത്തിന്റെ ശരിയായ താല്പര്യത്തെ അവർ അറിയുന്നു, അവർ പറയുന്നു. എന്ത് പറയുന്നു? മീമാംസ ഭാഷ്യത്തിൽ ചില ഭാഗങ്ങളെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ദൃഷ്ടോ ഹി സസ്യ അർത്ഥ കർമ്മ ഉപബോധനം, സസ്യ ശാസ്ത്രസ്യ വേദസ്യ, വേദത്തിന്റെ അർത്ഥം പ്രയോജനം എന്താണ്? കർമ്മ അവബോധനം, കർമ്മത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ദൃഷ്ടം എന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു, ശാസ്ത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പൊ വേദത്തിന്റെ പ്രയോജനം കർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കി തരികയാണ്, എന്നാൽ തത്വജ്ഞാനവും അല്ല എന്നാണ്. ഇതി എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ചോദന ഇതി ക്രിയായാഹ പ്രവർത്തകം വചനം, ചോദന എന്ന് പറയുന്നുണ്ട്. ശ്രുതി ചോദന, വേദ ചോദന എന്നെല്ലാം പറയുന്നുണ്ട്. ഈ ചോദന എന്ന് പറയുന്നത് എന്താണ്? ക്രിയായാഹ പ്രവർത്തകം വചനം, ക്രിയയിൽ കർമ്മത്തിൽ യാഗാദി കർമ്മങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന വചനമാണ് ചോദന എന്ന് പറയുന്നത്. ഒരുവനെ യാഗകർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ആ വചനം അതിനെ ചോദന എന്ന് പറയുന്നു എന്ന് പറയുന്നു. ജൈമിനിയ സൂത്രം തന്നെ എടുത്തു പറയുന്നു, സസ്യ ജ്ഞാനം ഉപദേശ എന്ന് പറയുന്നു. സസ്യ ജ്ഞാനം ഉപദേശ, സസ്യ കർമ്മത്തിന്റെ ജ്ഞാനം ബോധകം, കർമ്മത്തെ ബോധിപ്പിക്കുന്നത് അതാണ് ഉപദേശം വാക്യം, വേദവാക്യം. വേദവാക്യങ്ങൾ കർമ്മത്തിന്റെ ബോധകമാണ്, കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നതാണ്. വേദം മുഖ്യമായും ബോധിപ്പിക്കുന്ന കർമ്മത്തെയെന്നല്ലാതെ തത്വജ്ഞാനത്തെ അല്ല എന്നാണ്. സസ്യ ജ്ഞാനം സസ്യ കർമ്മണ, കർമ്മത്തിന്റെ ബോധകം ജ്ഞാനം, കർമ്മണ ബോധകം, കർമ്മത്തിന്റെ ബോധകമാണ് ജ്ഞാനം, ബോധകമാണ് ഉപദേശം. ആ വേദവാക്യം ചോദന വിധി വാക്യങ്ങളെല്ലാം കർമ്മത്തെ ബോധിപ്പിക്കുകയാണ് എന്നാണ്. ജൈമിനീയ സൂത്രം അതാണ് അടുത്ത് അവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. ജൈമിനീയ സൂത്രം 1:1:5 എന്ന് കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിലെ 1-ാം പാദത്തിലെ 5-ാമത്തെ സൂത്രമാണ്. അത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, വേദം ബോധിപ്പിക്കുന്നത് കർമ്മത്തെയാണ്, അല്ലാതെ തത്വജ്ഞാനത്തെയോ മോക്ഷത്തെയോ ഒന്നുമല്ല. സദ്ഭൂതാന ക്രിയാർത്ഥേന സമാമനായ തത്ര വേദത്തിൽ ഭൂതാന സിദ്ധ വസ്തുക്കളെല്ലാം, സിദ്ധമായിരിക്കുന്ന വസ്തുക്കൾ, ദ്രവ്യങ്ങൾ, അതെല്ലാം എന്താണ്? ക്രിയാർത്ഥേന, ക്രിയക്ക് വേണ്ടിയിട്ടാണ്, യാഗാദി ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് സമാമനായ പറഞ്ഞിരിക്കുന്നത്. അതായത് വേദത്തിൽ എന്തെങ്കിലും സിദ്ധമായ വസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ യാഗം സാധ്യമാണ്. സിദ്ധം എന്ന് പറയുമ്പോൾ യാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതെല്ലാം സിദ്ധ വസ്തുക്കളാണ്. നെയ്യും മറ്റും അതെല്ലാം എന്താണ്? ഭൂതങ്ങളെന്ന് തന്നെ പറയുന്നത് സിദ്ധമായ വസ്തുക്കൾ. അതെല്ലാം എന്തിനു വേണ്ടി? ക്രിയാർത്ഥേന, ക്രിയക്ക് വേണ്ടിയിട്ടാണ്, യാഗക്രിയക്ക് വേണ്ടിയിട്ടാണ് അതിനെല്ലാം അവിടെ സമാമനായ ഉച്ചരിച്ചിരിക്കുന്നത്. സമുച്ചാരണം മറ്റ് വിധിവാക്യങ്ങളോടുകൂടി ചേർന്ന് അതിനെ പറഞ്ഞിരിക്കുന്നതെന്ന് അർത്ഥം. യാഗവിധികളോടുകൂടി ചേർന്ന് ദ്രവ്യങ്ങളെ പറഞ്ഞിരിക്കുന്നത് ആ യാഗത്തിന് വേണ്ടിയാണ് എന്ന് എന്റെ താല്പര്യം. അതും ജൈമിനിയ സൂത്രമാണ്, സൂത്രത്തിന്റെ ഭാഗമാണ്. ആമ്രായസ് ക്രിയാർത്ഥത്വാദ് അനർത്ഥക്യം അതദർത്ഥാണ്. ആമ്രായസ് വേദം ക്രിയാർത്ഥത്വാദ് കർമ്മത്തിന് വേണ്ടിയാണ്, അതദർത്ഥാണ്. കർമ്മത്തിന് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗങ്ങൾ അനർത്ഥക്യം വ്യർത്ഥമാകും. ഇത് പൂർവപക്ഷ സൂത്രമാണ്, മുമ്പും ചേർത്തതാണ്. ഇതിച്ച എന്നും പറഞ്ഞിരിക്കുന്നു. ഉപനിഷത് ഭാഗങ്ങളൊന്നും ക്രിയയ്ക്ക് വേണ്ടിയുള്ള അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതെല്ലാം വ്യർത്ഥമാകും. വേദം മുഴുവൻ ക്രിയയെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളും ഒരു ക്രിയയെ ബോധിപ്പിക്കുകയാണ് എന്നാണ്. പൂർവമീമാംസകരിൽ നിന്നുള്ള വ്യത്യാസം ഇത്രയുള്ളൂ. ഉപനിഷത് ഭാഗങ്ങളിൽ ബോധിപ്പിക്കുന്ന ക്രിയ ധ്യാനമാണ്, ഉപാസനയാണ്, അതും മാനസിക ക്രിയയാണ്. അതാണ് ഇവിടെ പറയുന്ന വൃത്തികാരന്റെ താല്പര്യം. ബ്രഹ്മത്തെ ധ്യാനിക്കാൻ വിധിക്കുകയാണോ എന്നുള്ളതാണ്. ബ്രഹ്മം ധ്യാനം ഇവിടെ വിധിക്കുന്നു. ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ വിധിപരമാണെന്നാണ്. സിദ്ധാന്തത്തിൽ അത് ബോധകമാണ്, വിധിയല്ല, വിധിക്കുകയല്ല, ബോധിപ്പിക്കുകയാണ്. വസ്തുസ്ഥിതിയെ പറയുന്നു, അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവും. പൂർവക്ഷം അനുസരിച്ചതെല്ലാം വിധിയാണ്, വിധിക്കുന്നു. നീ അത് ചെയ്യൂ എന്നാവശ്യപ്പെടുന്നു, ധ്യാനിക്കൂ എന്നാവശ്യപ്പെടുന്നു. ഇവിടെ പറയുന്നു അത് ആവശ്യപ്പെടുകയല്ല, മറിച്ചത് ബോധകമാണ്, ഒരു തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അവിടെ വിധി നിന്റെ മുന്നിൽ കാണുന്ന വസ്തു ഇതാണ് എന്ന് പറയുമ്പോൾ അവിടെ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അവിടെ പിന്നീട് മറ്റൊന്ന് ചെയ്യുമെന്ന് ആവശ്യപ്പെടുന്നില്ല. അതാണ് സിദ്ധാന്തം. അതഹ പുരുഷൻ ക്വചിത് വിഷയ വിശേഷ പ്രവർത്തയ കുതശ്ചിത് വിഷയ വിശേഷ നിവർത്തയച്ച അർത്ഥവത് ശാസ്ത്രം. അതഹ അതുകൊണ്ടെന്നാണ് പുരുഷൻ ജീവനെ ക്വചിത് വിഷയ വിശേഷ ചില വിശേഷ വിഷയങ്ങളിൽ പ്രവർത്തയെ പ്രവർത്തിപ്പിക്കുന്നു എന്ത് ശാസ്ത്രം. വിഷയ വിശേഷ പ്രത്യേകമായ വിഷയങ്ങളിൽ, ഏത് യാഗത്തിനും യാഗത്തിനൂടെ വിഷയ വിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നു. യാഗം പോലെയുള്ള ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രവർത്തയ ശാസ്ത്രം, പ്രവർത്തിപ്പിക്കുന്ന ശാസ്ത്രം. അങ്ങനെ അത് അർത്ഥവത്ത്, അർത്ഥവത്താണ് പ്രയോജനമുള്ളതാണ്. കുതശ്ചിത് വിഷയ വിശേഷ നിവർത്തയ ചില കുതശ്ചിത് ചില വിശേഷ വിഷയങ്ങളിൽ നിന്ന് സുരാപാനം മദ്യപാനം പോലെയുള്ള വിശേഷ വിഷയങ്ങളിൽ നിന്ന് നിവർത്തയ നിവർത്തിപ്പിക്കുന്നു, അതിനെ പിൻവലിപ്പിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ശാസ്ത്രം അർത്ഥവത്താകുന്നു. അപ്പൊ ശാസ്ത്രം പ്രയോജനം അർത്ഥവത്താവണമെങ്കിൽ, പ്രയോജനവത്താവണമെങ്കിൽ, ഒന്നിൽ അത് മനുഷ്യനെ പ്രേരിപ്പിക്കണം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കും. ഇതാണ് വിധിവാക്യങ്ങൾ നിഷേധവാക്യങ്ങൾ എന്ന് പറയുന്നത്. തദ്ശേഷതയാ അന്യ ഉപയുക്തം, അതിന്റെ ശേഷം അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക്, ശേഷം എന്ന് പറഞ്ഞ അംഗം എന്നാണ്, ആ വിധിവാക്യങ്ങളുടെ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുടെ അംഗം, അതിന്റെ ഭാഗം, അതിനോടുകൂടി ചേരുന്നത്, അതിനോടുകൂടി ചേരുന്ന ഒരു അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് അന്യ ബാക്കിയുള്ള വേദഭാഗങ്ങളെല്ലാം ഉപയുക്തം, ഉപകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ആ മുഖ്യ വിധി നിഷേധങ്ങൾക്ക് അംഗങ്ങളായിരിക്കുന്നു, പ്രയോജനം ഉള്ളവയായിരിക്കുന്നു. സാമാന്യ ഇത് പൂർവ്വകാരണത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. വിധി നിഷേധ വാക്യങ്ങളോട് ചേർന്നാണ് മറ്റുള്ള വാക്യങ്ങളെല്ലാം സാർത്ഥകമാകുന്നത്. അന്യത് ഉപയുക്തം, അന്യത് സാർത്ഥകമായിരിക്കുന്നു എന്ന് പറഞ്ഞു. സാമാന്യ വേദാന്താനമതി തഥാ ഏവ അർത്ഥവത്വം, അതിന് തുല്യമായിരിക്കുന്നത് കൊണ്ട് വേദാന്തങ്ങളും ഉപനിഷത്തുകളും തഥാ ഇവ പൂർവകാന്ഡത്തിൽ എങ്ങനെയാണോ അർത്ഥവാദ വാക്യങ്ങൾ അർത്ഥവത്തായി തീരുന്നത്, അതുപോലെ ഉപനിഷത്തിലെ വാക്യങ്ങളും അർത്ഥവത്തായി തീരുന്നു. എന്നുവെച്ചാൽ ഉപനിഷത്തിലെ വാക്യങ്ങളും ക്രിയാപരമാണ്, ക്രിയയെ ബോധിപ്പിക്കുകയാണ്. ഇത് ധ്യാനക്രിയയാണ് ബോധിപ്പിക്കുന്നത്, യാഗാദികളെയല്ല ബോധിപ്പിക്കുന്നത്. അങ്ങനെ ധ്യാനക്രിയ ബോധിപ്പിക്കാത്ത ഏതെങ്കിലും വാക്യങ്ങളുണ്ടെങ്കിൽ അത് ആ ധ്യാനത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളോട് ചേർന്ന് അത് അർത്ഥവത്താകുന്നു. അല്ല, ഇത് കേവലമായ വസ്തുപ്രതിപാദകമല്ല, വസ്തുബോധകമല്ല എന്നാണ്. ഇത് കേവലമായ വസ്തുപ്രതിപാദകമാണ്, ആത്മവസ്തുവിന്റെ പ്രതിപാദകമാണ്, ആത്മവസ്തുവിനെ പ്രതിപാദിക്കുന്നതാണ് എന്നാണ് സിദ്ധാന്തിയുടെ അഭിപ്രായം, അതായത് അദ്വൈതിയുടെ അഭിപ്രായം. അതല്ല എന്നാണ് പൂർവശു പറയുന്നത്. സതിജ വിധി വരത്തി, അങ്ങനെ പറയുന്നതുകൊണ്ട് വളരെ അദ്വൈത സിദ്ധാന്തത്തിന്റെ മർമ്മപ്രധാനമായ ചില ആശയങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ തത്വജ്ഞാനം, മോക്ഷം, അതിന്റെയൊക്കെ എന്താണ് അതിന്റെ സ്വരൂപം എന്നുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. സതിജ വിധി വരത്തി യഥാ സ്വർഗാദികാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധീയതേ ഏവം അമൃതത്വകാമസ്യ ബ്രഹ്മജ്ഞാനം വിധീയതേ ഇതി യുക്തം. അതുകൊണ്ട് എന്താണ് പൂർവക്ഷി പറയുന്നത്? സതിജ വിധി വരത്തി, വേദം മുഴുവനും വിധിപരമാണ്, ഉപനിഷത്തും അതുപോലെ തന്നെ. വിധിയാണ് അതിന്റെ താല്പര്യം, വിധിപരം എന്ന് പറഞ്ഞ താല്പര്യം, വിധിയാണ് അതിന്റെ താല്പര്യം, വിധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തുവരുന്നു, യഥാ സ്വർഗാദി കാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധിയതി, സ്വർഗവും മറ്റും ആഗ്രഹിക്കുന്നതാണ്. സ്വർഗം, പുത്രൻ, പശു, സമ്പത്ത് തുടങ്ങിയൊക്കെ ആഗ്രഹിക്കുന്നവൻ എന്താണ്? അഗ്നിഹോത്രാദി സാധനം വിരിയതി, അഗ്നിഹോത്രം തുടങ്ങിയ അതിന്റെ സാധനങ്ങൾ, അതിന്റെ ഉപായങ്ങൾ, ഫലത്തെ നേടുന്നതിനുള്ള ഉപായങ്ങളാണ് സാധനം. ആ സാധനങ്ങളെ വിധിക്കുന്നു. യാഗവും മറ്റും അഗ്നിഹോത്രം യാഗമാണ്, തുടങ്ങിയ യാഗങ്ങളും മറ്റും വിധിക്കുന്നു. ഏവം അതുപോലെ അമൃതത്വ കാമസ്യ, അമൃതത്വ മോക്ഷം അത് കാമിക്കുന്നവന് വിധിക്കുന്നവനും ബ്രഹ്മജ്ഞാനം വിധിയതി, ബ്രഹ്മജ്ഞാനത്തെ വിധിക്കുന്നു. ഇതി യുക്തം, ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന എന്നാണ്. ഈ ജ്ഞാനശബ്ദം പല സ്ഥലത്തും പല അർത്ഥത്തിൽ വരും. ഇവിടെ ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന, ഉപാസന അതായത് ബ്രഹ്മധ്യാനം എന്നാണ്. അത് സന്ദർഭമനുസരിച്ച് അർത്ഥം മനസ്സിലായി പോകണം. ഉപനിഷത്തുകളിലും വരും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലും അത് ധ്യാനം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ചില ഭാഗങ്ങളിലത് ഉപാസനാ കാന്തത്തിൽ ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ജ്ഞാനം എന്ന് പറഞ്ഞ് ധ്യാനം എന്ന് അർത്ഥമാണ്. ഇത് പൂർവപക്ഷമാണ്. പൂർവപക്ഷത്തിൽ ജ്ഞാനം എന്ന് പറയുന്നതെല്ലാം ധ്യാനം അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഇവിടെ അമൃതത്വ കാമസ്യ, അമൃതത്വത്തെ ആഗ്രഹിക്കുന്നവന് ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന. അതിനെ ജ്ഞാനം എന്ന് അർത്ഥം എടുത്തു കഴിഞ്ഞാൽ വളരെ ആശയക്കുഴപ്പം വരും. സിദ്ധാന്തം ഏത്, പൂർവപക്ഷം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാറുണ്ട്. അത് ബ്രഹ്മ ഉപാസന വിധിക്കുന്നു. ഇത് യുക്തം, ഇത് യുക്തം തന്നെയാണ്. നനുവിഹ ജിജ്ഞാസ്യ വൈലക്ഷണ്യം ഉക്തം. ഇവിടെ പറയുന്നു, പക്ഷെ ജിജ്ഞാസ്യം ഏതിനെയാണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ജിജ്ഞാസ്യം. ഉത്തര കാണ്ഡത്തിൽ ബ്രഹ്മം, പൂർവകാണ്ഡത്തിൽ കർമ്മം, ഇതാണ് ജിജ്ഞാസ്യമായിരിക്കുന്നത്. അപ്പൊ ജിജ്ഞാസ വൈലക്ഷണ്യം, ജിജ്ഞാസ്യ വിലക്ഷണത ഭേദം, ജിജ്ഞാസ്യം ഭിന്നങ്ങളാണ്. അതായത് ഇവിടെ ഉപനിഷത്തിൽ ജിജ്ഞാസ്യമായിരിക്കുന്നത് ബ്രഹ്മമാണ്, കർമ്മമല്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ, അത് വിശദീകരിക്കുന്നു. കർമ്മകാണ്ഡേ ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യം ഇഹതു ഭൂതം നിത്യ നിവൃത്തം ബ്രഹ്മ ജിജ്ഞാസ്യം. കർമ്മകാണ്ഡത്തിൽ, പൂർവകാണ്ഡത്തിൽ എന്താണ്? ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യം, ഭവ്യമായിരിക്കുന്ന എന്നുവെച്ചാൽ ഭവിക്കേണ്ടത്, ഉണ്ടാകേണ്ടത്, ജിജ്ഞാസാകാലത്തില്ലാത്തതും അനുഷ്ഠാനത്തിലൂടെ സാധിക്കേണ്ടത്, അതാണ് ഭവ്യം. യാഗം, യാഗത്തിൽ നിന്നുണ്ടാകുന്ന അപൂർവം, അതെല്ലാം ഭവ്യം. അതാണ് കർമ്മം, അതാണ് അവിടെ ജിജ്ഞാസ്യമായിരിക്കുന്നത്, ജിജ്ഞാസയ്ക്ക് വിഷയമായിരിക്കുന്ന അതാണ്. ഈ കഥ ഉപനിഷത്തിലാണെങ്കിലോ ഉത്തരകാണ്ഡത്തിലാണെങ്കിലോ ഭൂതം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുന്ന നിത്യ എന്ന വൃത്തം എന്നും ഉള്ളത് നിത്യമായിരിക്കുന്നു. നിത്യമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മ ജിജ്ഞാസ്യം, പരബ്രഹ്മമാണ് ഇവിടെ ജിജ്ഞാസ്യമായിരിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്. ഉപനിഷത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് പരബ്രഹ്മത്തെയാണ്. പൂർവകാണ്ഡത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് കർമ്മത്തെയാണ്. തത്ര കർമ്മജ്ഞാന ഫലാത് അനുഷ്ഠാന അപേക്ഷാത് വിലക്ഷണം ബ്രഹ്മജ്ഞാന ഫലം ഭവിതം അർഹതി. രണ്ടും തമ്മിൽ വ്യത്യാസത്തെ പറയുകയാണ്. അതായത് പൂർവപക്ഷിയോട് ഗാന്ധി പറഞ്ഞു കൊടുക്കുകയാണ്, ധർമ്മജ്ഞാന ഫല, ധർമ്മജ്ഞാനത്തിന്റെ ഫലമാണ് അനുഷ്ഠാന അപേക്ഷ. അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നതാണ് എന്റെ യാഗാദികൾ അല്ലെങ്കിൽ അപൂർവം. ധർമ്മം എന്ന് പറയുന്നു, പുണ്യം എന്ന് പറയുന്നു, നിയോഗം, പല പേരുകളുണ്ട് ഇതിന്. അതുകൊണ്ടാണ് ധർമ്മജ്ഞാന, ധർമ്മജ്ഞാനം യാഗത്തിന്റെ ജ്ഞാനം. യാഗം എന്താണെന്ന് അറിയണം. യാഗാതിരേവ ധർമ്മ എന്ന് പറയും, യാഗജ്ഞാനം അതറിയണം. ജ്ഞാനം ഉണ്ടായ പോരാ, പിന്നീട് അവിടെ അനുഷ്ഠാനം ആവശ്യമാണ്. അതാണ് പൂർവകാണ്ഡത്തിലെ വിഷയം ജിജ്ഞാസ്യം. ഇവിടെ അതല്ല, ബ്രഹ്മജ്ഞാനം അങ്ങനെയല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് വേറെ അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ അവിടെ പിന്നെ അനുഷ്ഠാനം ആവശ്യമില്ല. ബ്രഹ്മജ്ഞാനവും അതിന്റെ ഫലവും തമ്മിൽ കാലവിളംബമില്ല. ധർമ്മജ്ഞാനം അങ്ങനെയല്ല. ധർമ്മത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, യാഗത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അനുഷ്ഠിക്കാൻ പലതുമുണ്ട്. പക്ഷേ ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവുണ്ടായാൽ പിന്നെ അവിടെ അനുഷ്ഠാനങ്ങളെല്ലാം അവസാനിക്കുന്നു. പിന്നീട് ഒന്നും അനുഷ്ഠിക്കാനില്ല. അനുഷ്ഠാനങ്ങളെല്ലാം അറിവുണ്ടാകുന്നതിന് വേണ്ടിയാണ്, അതിന് മുമ്പാണ് അറിവുള്ളത്. അതാണ് ധർമ്മജ്ഞാന ഫലാത് അനുഷ്ഠാന അപേക്ഷ. ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നു അനുഷ്ഠാനം. ധർമ്മജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. അതിനൊന്ന് വിലക്ഷണമാണ് എന്ത്? ബ്രഹ്മജ്ഞാന ഫലം, ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായ മോക്ഷം. ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നു ഫലമായിട്ടവിടെ സ്വർഗാദി ഫലങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായി മോക്ഷത്തെ എടുക്കുന്നു, അവിടെ അനുഷ്ഠാനം ആവശ്യമില്ല. വൈദ്യമാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് മോക്ഷം, ബ്രഹ്മജ്ഞാനം മോക്ഷവും തമ്മിൽ ഇടയ്ക്ക് പിന്നീട് മറ്റൊന്നും അവിടെ ചെയ്യാനില്ല എന്നാണ്. അതിനെ പൂർവ്വപക്ഷം നിഷേധിക്കുന്നു. സിദ്ധാന്തിയുടെ ഈ വിശദീകരണത്തെ ദൈവം പോയതും നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? കാര്യവിധി പ്രയുക്ത ചെയ്യുക ബ്രഹ്മണ പ്രതിപാദ്യമാണ്. കാര്യവിധി പ്രയുക്തമായ, കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ പ്രതിപാദനം ചെയ്യുന്ന ഉപനിഷത്ത് എന്നാണ്. കാര്യവിധി എന്ന് പറഞ്ഞാൽ ഉപാസന വിധി. ഉപാസന വിധി, ഉപാസന ഒരു കാര്യമാണ്, കർത്തവ്യമാണ്. കാര്യം കർത്തവ്യം സമാനാർത്ഥത്തിൽ ഉള്ള പദങ്ങളാണ്. ഒരു കർത്തവ്യ വിധിയുണ്ടോ, എന്താണ് അതിന്റെ വിശദീകരിക്കും. അതിന്റെ അംഗമായ കാര്യവിധി പ്രയോഗിക്കും, കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. എങ്ങനെ? അതിന് ശ്രുതിയിൽ നിന്ന് തന്നെ ഇവിടെ വാക്യങ്ങളെ കാണിക്കുകയാണ്. ആത്മാവ അരേ ദ്രഷ്ടവ്യ വിധി, അരേ ആത്മാ ദ്രഷ്ടവ്യ ബ്രഹ്മ നിമിഷത്തിൽ യാജ്ഞവൽക്കിയൻ മൈത്രിയോട് ഉപദേശിക്കുകയും ആത്മാവിനെ ദ്രഷ്ടവ്യ സാക്ഷാത്കരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ദ്രഷ്ടവ്യ ഒരു വിധിയാണ്, നീനെ സാക്ഷാത്കരിക്കണം എന്നാണ്. ഏ ആത്മാ അപഹൃതപാത്മാ സ്വ അന്വേഷ്ടവ്യ വിധിജ്ഞാസിതവ്യ. ആത്മാ ഏതൊരു ആത്മാവാണോ അപഹൃതപാത്മാ, പാപരഹിതനായിരിക്കുന്നത്, പാപസ്പർശമില്ലാതിരിക്കുന്നത്, സ അന്വേഷ്ടവ്യ, ആ ആത്മാവാണ് അന്വേഷിക്കേണ്ടത്, അന്വേഷണത്തിന് വിഷയമാകേണ്ടത്, വിജിജ്ഞാസിതവ്യ, അതിനെയാണ് വിശേഷിച്ചറിയാൻ ആഗ്രഹിക്കേണ്ടത്. അത് ചാന്തോക്യത്തിൽ പറയുന്നു. ഇവിടെ എല്ലാം എന്താണ്, ഓരോ വിധിയാണ്, എന്നത് ചെയ്യൂ എന്നാണ്. ആത്മാ ഈ ചെയ്യേ ഉപാസിക്ക, തന്നെ ആത്മാവെന്ന് തന്നെ ഉപാസിക്കണം, ധ്യാനിക്കണം. അവിടെയും വിധിക്കുകയാണ്, ധ്യാനിക്കൂ എന്ന് വിധിക്കുകയാണ്. ആത്മാനമേവ ലോകം ഉപാസിക്ക, ആത്മാവാകുന്ന ആ ഫലത്തെ ഉപാസിക്കുക. കർമ്മഫലം സ്വർഗാതരത്തെയല്ല ലോകം എന്ന് വെച്ചാൽ ഫലം, ആത്മാവാകുന്ന ഫലം, അതിനെയാണ് നീ ധ്യാനിക്കേണ്ടത്. ബ്രഹ്മവേദ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മവേദ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ധ്യാനിക്കുന്നവൻ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മം തന്നെയായിത്തീരുന്നു. ഇവിടെ വേദ എന്ന് വെച്ചാൽ ഉപാസിക്കുക എന്നുള്ളത്. ഉപനിഷത്തിൽ വേദശബ്ദവും പല സന്ദർഭങ്ങളിലും വരും. ഏവം വേദ എന്നെല്ലാം വരുന്നിടത്ത് ആരാണോ ഇപ്രകാരം ധ്യാനിക്കുന്നത് എന്നുള്ള അർത്ഥവും വരും, ആരാണോ ഇപ്രകാരം അറിയുന്നത് എന്നുള്ള അർത്ഥവും വരും സന്ദർഭം അനുസരിച്ച്. ഇവിടെ ഇപ്പൊ പൂർവപക്ഷി വേദശബ്ദത്തിന് ഉപാസന ധ്യാനം എന്നുള്ള അർത്ഥം എടുക്കുന്നു. സിദ്ധാന്തി വേദശബ്ദത്തിന് ബ്രഹ്മവേദ, ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മവേദനമുള്ളവൻ, ബ്രഹ്മജ്ഞാനി, ബ്രഹ്മ ഏവ ഭൗതിയവൻ, ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്നു സിദ്ധാന്തം. പക്ഷെ പൂർവപക്ഷി എങ്ങനെയല്ല, ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ എന്ന് പറയും. ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ ബ്രഹ്മം ആയിത്തീരുന്നു എന്ന് പറയുന്നത് സിദ്ധാന്തിക്ക് അഭിമതമായ വ്യാഖ്യാനമല്ല. സിദ്ധാന്തിയോട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനമാണ്. ആ ബ്രഹ്മജ്ഞാനം അവൻ ബ്രഹ്മം തന്നെ. ജ്ഞാനിത്വ ആത്മീയ മേ മതം, ഭഗവാൻ ഗീതയിൽ പറയുന്നു ജ്ഞാനി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അത് ജ്ഞാനത്തെ ജ്ഞാനപരമായിട്ടാണ് സിദ്ധാന്തി വ്യാഖ്യാനിക്കുന്നത്. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ് എന്നാണ് പൂർവോഷി പറയുന്നത്. തസ്സു കോ അസോ ആത്മാ കിം തത് ബ്രഹ്മ ഇത്യാകാംക്ഷായ തത്സ്വരൂപ സമർപ്പണേന സർവേ വേദാന്ത ഉപയുക്ത. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ്. ഈ വിധികൾ വിധി വിധാനേഷു തസ്സു, ഇത്തരം വിധികൾ ഉണ്ടായിരിക്കെ, ഇത് പൂർവോഷിയാണ് പറയുന്നത്. കോ അസോ ആത്മാ, ആരാണ് ഈ ആത്മാവ്, കിം തത് ബ്രഹ്മ, എന്താണ് ബ്രഹ്മം, ഇത്യാകാംക്ഷായ, അങ്ങനെ ശ്രോതാവിന് സംശയം ഉണ്ടാകുന്നു. ഈ ശ്രുതിവാക്യങ്ങളെ ശ്രവിക്കുന്നവരുടെ സംശയം ഉണ്ടാകുന്നു, ആരാണ് ആത്മാവ്, എന്താണ് ബ്രഹ്മം. തത്സ്വരൂപ സമർപ്പണേന, ആ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട്, ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട് സർവേ വേദാന്ത ഉപയുക്ത, സർവ വേദാന്തങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു, ഉപയുക്ത അംഗങ്ങളായിരിക്കുന്നു. സർവ വേദാന്ത മറ്റു വേദാന്ത വാക്യങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു. ഏത് വാക്യങ്ങൾ? നിത്യ സർവജ്ഞ സർവഗതോ നിത്യതൃപ്തോ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവോ വിജ്ഞാനമാനന്ദം ബ്രഹ്മ ഇത്യവുമാദേ. ഈ ആശയങ്ങളെ പറയുന്ന വാക്യങ്ങളെല്ലാം എന്താണ്? ആ ബ്രഹ്മം നിത്യനാണ്, സർവജ്ഞനാണ്, സർവഗതൻ സർവവ്യാപിയാണ്, സർവഗതൻ എല്ലായിടത്തും ഗമിച്ചിരിക്കുന്നവൻ എന്നിട്ട് സർവവ്യാപി എന്നാണ്. നിത്യതൃപ്തൻ നിത്യതൃപ്തനായിരിക്കും, നിത്യശുദ്ധ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ്, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങി ഈ വാക്യങ്ങളെല്ലാം എന്താണ്? വിധിവാക്യങ്ങളോട്, വിധിവാക്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെ അർത്ഥങ്ങൾ സമർപ്പിക്കുകയാണ്. വിധിവാക്യങ്ങളും ഈ വാക്യങ്ങളോടു കൂടി ചേർന്നിട്ട് കർമ്മകാന്ഡം പോലെയാണ് ഇവിടെ പറയുന്നത്. ഈ ബ്രഹ്മകാന്ഡത്തിന്റെയും അർത്ഥത്തെ മനസ്സിലാക്കേണ്ടത് എന്നിവയാണ് പൂർവോച്ച് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലോ, തദുപാസനാച്ച ശാസ്ത്രദൃഷ്ടോ അദൃഷ്ടോ മോക്ഷ ഫലം ഭവിഷ്യതി. തദുപാസന, അങ്ങനെയുള്ള ബ്രഹ്മത്തിന്റെ ധ്യാനം കൊണ്ട്, ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിലൂടെ ശാസ്ത്രദൃഷ്ട, ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നതായ, ശാസ്ത്രം വെളിപ്പെടുത്തിയിരിക്കുന്നതായ അദൃഷ്ടോ മോക്ഷ, അദൃഷ്ടമായിരിക്കുന്ന മോക്ഷം, അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷം, യാഗാദികളിൽ നിന്നുണ്ടാകുന്ന അപൂർവം എങ്ങനെയാണോ അദൃഷ്ടമായിരിക്കുന്നത്, അതുപോലെ അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷഫലം ഭവിഷ്യതി, മോക്ഷഫലം ഉണ്ടാകും ധ്യാനത്തിലൂടെ. കർത്തവ്യ വിധി അനുപ്രവേശേ, പത്തുമാത്ര കത്തിനെ ആൻ ഉപാദാൻ അസംഭവ സപ്തദ്വീപ വസുമതി രാജാസു ഗ്രഹിച്ചതി ഇത്യാദി വാക്യവ വേദാന്തവാക്യാനാണ് അനർത്ഥക്യമേവ സ്യാ. ഈ തരത്തിൽ അർത്ഥത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വേദാന്ത വാക്യങ്ങളെല്ലാം അനർത്ഥകമായി പോകും. ഏതുപോലെ കർത്തവ്യവിധി അനനുപ്രവേശേ, കർത്തവ്യവിധികളുമായി അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ, കർത്തവ്യവിധി എന്ന് പറയുന്നു ഉപാസീത തുടങ്ങിയ ധ്യാനം കർത്തവ്യമാണെന്ന് വിധിക്കുന്ന വിധികൾ, അതിനോടുകൂടി ചേർന്ന് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങൾ അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ, രണ്ടും കൂടി ചേർത്ത് താല്പര്യത്തെ മനസ്സിലാക്കിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വസ്തു മാത്ര കഥനെ വിജ്ഞാനമാനന്ദം ബ്രഹ്മ കേവലം ഒരു വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്, അതാണ് സിദ്ധാന്തം പുറോക്ഷി പറയുന്നു. അങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹാന ഉപാധാൻ അസംഭവ, ഇവിടെ ഒന്നിനെയും എടുക്കുന്നതിനോ തള്ളുന്നതിനോ സാധ്യതയില്ല. ഹാനം ധരിക്കുക, ഉപാധാനം സ്വീകരിക്കുക, അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഏതുപോലെ സപ്തദ്വീപ വസുമതി, ഒരു ഉദാഹരണം പറയണം, സപ്തദ്വീപുകളുള്ളതാണ് ഭൂമി എന്നുള്ള വാക്ക് കേട്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥബോധം ഉണ്ടാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ പ്രയോജനമൊന്നുമില്ല. കാരണം ഒന്നും ചെയ്യാൻ പറയുന്നില്ല, ഒന്നും ചെയ്ത് നേടാനില്ല, പുരുഷാർത്ഥം അതിനൊന്നും സാധിക്കാനില്ല. അങ്ങനെ ഒരു വാക്യം കേട്ടു കഴിഞ്ഞാൽ എന്താ പുരുഷാർത്ഥം ഉണ്ടാകുന്നത്? വാക്കിന്റെ അർത്ഥം ഞാൻ ഉണ്ടാകുന്നു അത്രയല്ല, വാക്യാർത്ഥം ഞാൻ ഉണ്ടാകുന്നു, പുരുഷാർത്ഥം അതുകൊണ്ട് സാധിക്കത്തില്ല. അതുപോലെ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം വിജ്ഞാനവും ആനന്ദവും എന്നുള്ള ജ്ഞാനം ഉണ്ടാവണം. അവിടെ ഒന്നും നേടാനില്ല, ഒന്നും തള്ളിക്കളയാനില്ല, നിന്റെ പുരുഷാർത്ഥം ഒന്നും അവിടെ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ വേറെ ഉദാഹരണം പറയുന്നു, രാജാവ് ഗച്ഛതി, ഇതാ രാജാവ് പോകുന്നു എന്ന് പറയുന്നു. എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ജ്ഞാനം ഉണ്ടാവുന്നു, രാജാവ് പോകുന്നു, അതുകൊണ്ട് എന്താ പുരുഷാർത്ഥം നേടുന്നത്? ഒന്നും നേടുന്നില്ല. വാക്യത്തിന്റെ അർത്ഥം ജ്ഞാനം ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ. കേവലം വാക്യാർത്ഥം ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥമൊന്നും നേടത്തില്ല എന്നാണ്. പുരുഷാർത്ഥം നേടണമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം, വാക്യാർത്ഥാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ലെന്നാണ്. പക്ഷെ ഇതാണ് വേദാന്തവും മറ്റ് അദ്വൈതവും മറ്റ് സാധനാ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈതം എന്താണ് പറയുന്നത്? വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥത്തിന് വേറൊന്നും പ്രവർത്തിക്കേണ്ടെന്നാണ്. അതാണ് അദ്വൈതത്തിൽ പറയുന്നത്, അദ്വൈതിയുടെ അഭിപ്രായം അതാണ്. മറ്റുള്ള എല്ലാ സാധനാ മാർഗങ്ങളും പറയുന്ന എന്താണ്? ജ്ഞാനം ഉണ്ടായാൽ പിന്നെ പ്രവർത്തിക്കണം, ആ പ്രവൃത്തിയാണ് ധ്യാനം എന്നും മറ്റും പറയുന്നത്. ഇവിടെ പറയുന്ന എന്താണ്? വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയില്ല, പിന്നീട് മോക്ഷത്തിന് വേണ്ടി മറ്റൊന്ന് ചെയ്യേണ്ട കാര്യം ഇല്ല. അതാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത്, മറ്റുള്ള സാധന മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടിവിടെ പറയുന്നത് രാജാവ് ഗച്ഛതി, ഇതാ രാജാവ് പോകുന്നു, ഒരാൾ പറയുന്നു, വേറൊരാൾ കേൾക്കുന്നു. കേൾക്കുമ്പോൾ എന്റെ പുരുഷാർത്ഥം നേടുന്നു, പുരുഷാർത്ഥം നേടണമെങ്കിൽ രാജാവിന്റെ അടുത്ത് പോയി രാജാവിനോട് അർഹിക്കണം. പുരുഷയിൽ അർഹ്യത എന്താണ്? എനിക്ക് സമ്പത്ത് വേണം, അല്ലെങ്കിൽ ഗ്രാമം വേണം, അങ്ങനെ എന്തെങ്കിലും അർഹിക്കണം. അർഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പുരുഷാർത്ഥം നേടുന്നു. അല്ലാതെ രാജാവ് പോകുന്നു എന്നുള്ള വാക്യം കേട്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പുരുഷാർത്ഥം നേടാവത്തക്കെന്നാണ്. ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ലെന്നാണ്. അദ്വൈതി എന്താണ് പറയുന്നത്? ഇത് കേട്ടാൽ മാത്രം മതി, കേട്ട് ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥം സിദ്ധമായി. എന്തുകൊണ്ട്? ജ്ഞാനം ഉണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു. മോക്ഷത്തിന് തടസ്സമായിരുന്ന അജ്ഞാനമാണ്, അജ്ഞാനം നശിച്ചാൽ മുക്തനായി. ഇതാണ് അദ്വൈതത്തിന്റെ രീതി. ഇതിനെ നിഷേധിക്കുന്നു പൂർവപക്ഷി. ഇത്യാദി വാക്യവ വേദാന്ത വാക്യാന ആനർത്ഥക്യമേവസ്യാ. ഈ വാക്യങ്ങളെല്ലാം എങ്ങനെയാണോ പ്രയോജനമില്ലാത്തതായി തീരുന്നത്, അർത്ഥമില്ലെന്നല്ല, ഇവിടെ ആനർത്ഥക്യം എന്ന് പറഞ്ഞു. ഇത്യാദി വാക്യവും വേദാന്ത വാക്യാനാണ്, വേദാന്ത വാക്യങ്ങൾ എന്തുവരും? ആനർത്ഥക്യം എന്നുവെച്ചാൽ നിഷ്പ്രയോജനം ആയി തീരും. ഈ വാക്യങ്ങൾ എങ്ങനെയാണോ ഇതിന്റെ അർത്ഥം ചെലവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം, അതായത് പുരുഷാർത്ഥമാകുന്ന പ്രയോജനം ശ്രദ്ധിക്കാത്തത്, അതുപോലെ ഇവിടെ ആനർത്ഥക്യം എന്ന് വെച്ചാൽ ശബ്ദത്തിന് അർത്ഥമില്ലാത്തതെന്നുള്ള അർത്ഥമുണ്ട്, നിഷ്പ്രയോജനം എന്നുള്ള അർത്ഥമാണ്, പുരുഷാർത്ഥം ശ്രദ്ധിക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് വേദാന്ത വാക്യങ്ങൾ എന്താകും? പുരുഷാർത്ഥ ശൂന്യങ്ങളായി തീരും. തത്വമസ്തി എന്ന് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവും, പക്ഷെ ആ ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥമൊന്നും ശ്രദ്ധിക്കത്തില്ല എന്നാണ്. അതിന് സമാധാനമായിട്ട് അദ്വൈതി പറയുന്നത്, നനു വസ്തു മാത്ര കഥനേവി രജ്ജിരിയം നായം സർപ്പ ഇത്യാദു ശാന്തി ജനിത ഭീതി നിവർത്തനേന അർത്ഥവത്വം ദുഷ്ടം തഥാ ഇഹാദി അസംസാരി ആത്മവസ്തു കഥനേന സംസാരിത്വ ഭ്രാന്തി നിവർത്തനേന അർത്ഥവത്വം പറയുന്നത് ശരിയല്ലല്ലോ. വസ്തു മാത്ര കഥനേവി, ഒരാളിനോട് മറ്റൊരാൾ ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണ്, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. വസ്തു മാത്ര കഥനം എന്ന് പറയുമ്പോൾ ഇന്നത് നീ ചെയ്യും, നീ ധ്യാനിക്കും എന്നൊന്നും പറയുന്നില്ല. വസ്തു മാത്ര കഥനം, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. എങ്ങനെ? രജ്ജുരിയും നായം സർപ്പ, ഒരു ഭ്രമത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയോടുകൂടി പറയുകയാണ്, വ്യക്തിയോട് പറയുകയാണ് ഇത് പയറാണ് സർപ്പമല്ല. പയറിൽ സർപ്പഭ്രമമുണ്ടായ വ്യക്തിയോട് അടുത്തു നിൽക്കുന്ന വേറൊരാൾ പറയുന്നു, നീ കണ്ടത് എന്താണിത്? കയറല്ല, സർപ്പമല്ല, കയറാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ ഭ്രാന്തിജനിത ഭീതി നിവർത്തനേന അയാൾ ഭയന്നിരുന്നു. സർപ്പത്തെ കൊണ്ട് അയാൾ ഭയമുണ്ടായി, ശരീരത്തിൽ വിറച്ചു, കണ്ണു നിറഞ്ഞു, കണ്ണുനീര് വന്നു, ഓടി, പലതും സംഭവിച്ചു. അപ്പം ആ ഭ്രമം കൊണ്ടുണ്ടായ ഭയം നിവർത്തിക്കുന്നു, ഇല്ലാതാകുന്നു. ഭയം ദുഃഖം എന്നാ ഇല്ലാതാകും. അവിടെ എന്താണ്, ഒന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല, മറിച്ച് വസ്തു എന്താണെന്ന് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ശ്രോതാവിന് കേട്ടയാളിന് എന്ത് മനസ്സിലുണ്ടായി, ആ ഇത് സർപ്പമാണ്, ഇരുതരും കയറാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആശ്വാസം വന്നു, സമാധാനം വന്നു, അയാളുടെ ഭയം മാറി, ദുഃഖം മാറി. അപ്പൊ കേവലം വസ്തുവിനെ ബോധിപ്പിക്കുന്നതിലൂടെയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ആവശ്യപ്പെടാതെ ഇന്നതാണ് വസ്തു എന്ന് ബോധിപ്പിക്കുന്നതിലൂടെ ഭയം മാറുന്നതായും ദുഃഖം മാറുന്നതായിട്ടും കാണുന്നുണ്ടല്ലോ എന്ന് സിദ്ധാന്തി പറയുന്നു. അർത്ഥവത്വം ദൃഷ്ടം, അത്തരം വാക്യങ്ങൾക്കും പ്രയോജനമുണ്ടല്ലോ. ആ വാക്യങ്ങൾ അർത്ഥവത്താണ്, പ്രയോജനം ഉണ്ടാവുന്നത്. എന്താണ് അവിടുത്തെ പ്രയോജനം? അയാളുടെ ദുഃഖം മാറി, ഭയം മാറി, അത് കാണുന്നുണ്ടല്ലോ. തഥാ അതുപോലെ ഈ കാതി ഉപനിഷത്തിലും അസംസാരി ആത്മവസ്തു പതിനേന, അസംസാരിയായിരിക്കുന്ന, സംസാരിയല്ലാതിരിക്കുന്ന, ജന്മ മരണങ്ങളില്ലാതിരിക്കുന്ന, സുഖദുഃഖാദികളില്ലാതിരിക്കുന്ന ആത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ആ പരമാത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട് സംസാരിത്വ ഭ്രാന്തി നിവർത്തനേന, താൻ സംസാരിയാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, അതാണ് സംസാരിത്വ ഭ്രാന്തി. താൻ ശരീരം ഉള്ളവനാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, താൻ സുഖിയാണ്, ദുഃഖിയാണ്, താൻ ബന്ധനസ്ഥനാണ്, ഇതാണ് സംസാരിച്ചു ഭ്രാന്തി. ഈ സംസാരിച്ചു ഭ്രാന്തി നിവർത്തനേന ഇല്ലാതാകുന്നു. അർത്ഥവത്വം ഇതിനും അർത്ഥവത്വം ഉണ്ടാകും, പ്രയോജനം ഉണ്ടാകും, പുരുഷാർത്ഥം ഇതുകൊണ്ട് ശ്രദ്ധിക്കും, ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ടും എന്ന് സിദ്ധാന്തി പറയുന്നു. അപ്പൊ ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ മതി, ഇന്നത് ചെയ്യണം എന്ന് പറയേണ്ട, നീ ധ്യാനിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ അയാൾക്ക് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മതി പുരുഷാർത്ഥത്തിന്. അവിടെ പിന്നീട് മറ്റൊന്നിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഈ സിദ്ധാന്തി പറയുകയാണ്. അപ്പോ ഇതിനെ പൂർവക്ഷി വീണ്ടും നിഷേധിക്കുന്നു, അത് ശരിയല്ല. ഏതദേവം യതി രജ് സ്വരൂപ ശ്രവണ ഇവ സർപ്പഭ്രാന്തി സംസാരിത്വഭ്രാന്തി ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേണ നിവർത്തേത അത് നിവർത്തതേ ശ്രുത ബ്രഹ്മണോപി യഥാപൂർവം സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശന പറയുന്നു. സ്യാദ് ഏത ദൈവം, നിങ്ങൾ പറഞ്ഞത് ശരിയാകാം, എങ്ങനെയാണെങ്കിൽ അതിനി പറയാം എന്നാണ്. നിങ്ങൾ പറയുന്നതിന് അല്പം പരമാർത്ഥമുണ്ട്, പക്ഷെ അത് ശരിയാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇത് രജസ്വരൂപ ശ്രവണേ ഇവ സർപ്പഭ്രാന്തി, ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ ഒരാൾ പറയുന്നു മറ്റൊരാളോട്, ഇത് കയറാണ്, സർപ്പമല്ല, അതാണ് രജസ്വരൂപ ശ്രവണ. ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ സർപ്പഭ്രാന്തി, സർപ്പമാണെന്നുള്ള ഭ്രമം നശിക്കുന്നു, അത് ഞങ്ങൾ അംഗീകരിച്ചു. നിങ്ങൾ പറയുന്ന ഉദാഹരണത്തിൽ കാര്യം ശരിയാണ്, ദൃഷ്ടാന്തം ശരിയാണ്. സർപ്പഭ്രാന്തി ഉണ്ടായവനോട് ഇതായത് സർപ്പമല്ല കയറി എന്ന് പറയുമ്പോൾ ആ ശ്രോതാവിൽ ആ ഭ്രാന്തി നശിക്കുന്നു, അയാളുടെ ഭയമില്ലാതാകുന്നു, ദുഃഖമില്ലാതാകുന്നു. അവിടെ അത് ശരിയാണ് ദൃഷ്ടാന്തത്തിൽ, ഉദാഹരണത്തിൽ. പക്ഷേ സംസാരിച്ച ഭ്രാന്തി അതുപോലെയല്ല, ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേനാണ്. നീ തത്വമസി, നീ ബ്രഹ്മമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് മാത്രം ഈ സംസാരിച്ച ഭ്രാന്തി നിവർത്തിയത നിവർത്തിക്കുകയാണെങ്കിൽ, ഇല്ലാതാകുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളും പുരുഷാർത്ഥത്തെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ശരിയാണ്. നീ അസംസാരിയായ ആത്മവസ്തുവാണ് എന്ന് ഗുരു പറയുമ്പോൾ ശിഷ്യന് താൻ അങ്ങനെയാണ് എന്നുള്ള ബോധം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അയാളുടെ ഭ്രാന്തി നിവർത്തിക്കുന്നുവെങ്കിൽ അത് ശരിയാണ്, പക്ഷെ അത് നിവർത്തതേ, അങ്ങനെ സംഭവിച്ചതായി കാണുന്നില്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ഗുരു ഉപദേശിച്ചിട്ടും കേൾക്കുന്ന ശ്രോതാവിന് താനിലുണ്ടായ സംസാരത്വ ഭ്രാന്തി ഇല്ലാതാകുന്നതായി കാണുന്നില്ല എന്ന് അദ്വൈതിയോട് പൂർവോക്ഷി പറയുകയാണ്. എന്തുകൊണ്ട്? ശ്രുത ബ്രഹ്മണോപി, ഈ തത്വം ശ്രവിച്ചവനും യഥാപൂർവം ആ ശ്രവിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ അയാളായിരുന്നത് അതുപോലെ തന്നെ സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശന, സുഖം ദുഃഖം തുടങ്ങിയ സംസാരി ധർമ്മങ്ങൾ അയാൾ കാണുന്നുണ്ട്. അയാൾ സുഖിയായിരിക്കുന്നു, ദുഃഖിയായിരിക്കുന്നു, മറ്റു മനുഷ്യരെ പോരാതെയാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ചാലും ആ വ്യക്തി വീണ്ടും പഴയതുപോലെ തന്നെ കാണുന്നുണ്ട്. അതായത് ദൃഷ്ടാന്തത്തിൽ ശരിയാണ്, ഇത് സർപ്പമല്ല കയറാണെന്ന് കേട്ടുകഴിഞ്ഞാൽ അയാളുടെ ഭയം മാറുന്നു, ദുഃഖം മാറുന്നു. പക്ഷെ ഇവിടെ നീ ബ്രഹ്മമാണെന്ന് ഉപദേശിച്ച് ശ്രുതിയിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുവിൽ നിന്നോ കേട്ടുകഴിഞ്ഞാലും, തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാലും ഇയാളുടെ ദുഃഖം നശിക്കുന്നില്ല, ഇയാളുടെ ഭ്രാന്തി മാറുന്നില്ല, അത് വീണ്ടും പഴയതുപോലെ തന്നെ തുടരുന്നു. അതുകൊണ്ട് എന്താണ്, ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇനി വേറെ ചില കാര്യങ്ങളൂടെ ഉണ്ട്. എന്താണ് ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യഹ ഇതിജ ശ്രവണ ഉത്തരകാലയോഹോ മനന നിധിധ്യാസനയോർ വിധി ദർശന. ശ്രവണത്തിന് ശേഷം ശ്രോതവ്യോ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണ്? മന്ദവ്യോ മനനം ചെയ്യണം, നിധിധ്യാസിതവ്യ ധ്യാനിക്കണം. ഇതിജ എന്നിങ്ങനെ ശ്രവണ ഉത്തരകാലയോഹോ ശ്രവണോത്തരകാലം ശ്രവണത്തിന് ശേഷം മനന നിധിധ്യാസനയോ മനനവും ധ്യാനവും വിധി ദർശന വിധിച്ചിരിക്കുന്നത് ശ്രുതി തന്നെ കാണുന്നുണ്ട്. അവിടെ ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടാവും, ശ്രവണം മാത്രം മതി ധ്യാനം ആവശ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് പൂർവശമാണ്, സിദ്ധാന്തമല്ല. ശ്രവണത്തിന് ശേഷം മനനവും ധ്യാനവും വിധിച്ചിരിക്കുന്നത് കൊണ്ട് മനനവും ധ്യാനവും വിധേയമാണ്, മനന ധ്യാനങ്ങളിലൂടെയാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത് എന്നാണ്.